السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു മാത്രം അറിയുന്ന, മറ്റാർക്കും അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ അറിയിച്ചു നൽകാത്ത കാര്യമാണ് ഗൈബ് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈബ് അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആലിമുൽ ഗൈബി വശ്ശഹാദ, അല്ലാഹു ഗൈബും ഷഹാദത്തും, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പ്രകടമായി ആർക്കും കാണാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളും എല്ലാം അറിയുന്നവന്. ഗൈബ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഗൈബുൽ മുത്ലഖ്, പരിപൂർണമായും ഗൈബ് എന്ന് പറയാവുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റൊരാൾക്കും അറിയാത്ത കാര്യങ്ങൾ. ഉദാഹരണത്തിന്, അന്ത്യനാൾ എന്നാണ് സംഭവിക്കുക. ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും അറിയിച്ചു നൽകിയിട്ടില്ല. എത്ര അല്ലാഹുവിനോട് സാമീപ്യമുള്ള മലക്കാകട്ടെ, അല്ലാഹു എത്രമാത്രം തൃപ്തിപ്പെട്ട നബിയാകട്ടെ, ആർക്കും ഇപ്പറഞ്ഞ കാര്യം അല്ലാഹു അറിയിച്ചു നൽകിയിട്ടില്ല. രണ്ടാമത്തേത് ഗൈബുൻ നിസ്ബി, ആപേക്ഷികമായ ഗൈബ് എന്ന് പറഞ്ഞാൽ, അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗൈബായിരിക്കും, മറ്റു ചിലർക്ക് ഗൈബായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന്, ഈ മതിലിന് അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഗൈബാണ്. എന്നാൽ ആ മതിലിന് അപ്പുറത്ത് നിൽക്കുന്നയാൾക്ക് അത് ഗൈബല്ല. ഇത് ഒന്നുകൂടി ദൂരം വർദ്ധിപ്പിച്ചാൽ കൂടുതൽ വ്യക്തമാകും. ആകാശ ലോകത്തിനപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്, അത് എനിക്ക് ഗൈബാണ്, മനുഷ്യർക്ക് ഗൈബാണ്. എന്നാൽ ആകാശ ലോകത്ത് വസിക്കുന്ന മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അത് ഗൈബല്ല. ഇതിൽ ആദ്യം പറഞ്ഞതാകട്ടെ, രണ്ടാമത് പറഞ്ഞതാകട്ടെ, പൂർണമായും എല്ലാം അറിയുന്നവനായി ഒരു കാര്യവും, അതിൽ ഒരു വിഷയത്തിലും അജ്ഞതയില്ലാത്തവനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണുള്ളത്. വഫൗക കുല്ലി ദി ഇൽമിൻ അലീം, ഏതൊരു അറിവുള്ളയാൾക്ക് മുകളിലും അവന് എന്തെല്ലാം അറിവുകളുണ്ടെങ്കിലും അവർക്കെല്ലാം മുകളിലായി അലീമായ, എല്ലാം അറിയുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. ഇത് ഇസ്ലാമിന്റെ പ്രാരംഭ പാഠങ്ങളിൽ പെട്ടതാണ്. ഗൈബ് മുഴുവൻ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്, ഗൈബ് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന വിജ്ഞാനം ഇസ്ലാമിൽ ചെറിയ കുട്ടികൾ മുതൽ പഠിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. പറയുക, അള്ളാഹുവിന്റെ റസൂലെ, ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഗൈബ് ഒരാൾക്കും അറിയില്ല, ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ. വമ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അതിനൊരു ഉദാഹരണം അള്ളാഹു പറയുന്നു, എന്നാണ് തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് മനുഷ്യരിൽ ഒരാൾക്കും അറിയില്ല. അന്ത്യനാൾ സംഭവിക്കുന്നത് എന്താണ് എന്നാണ് എന്ന് ഒരാൾക്കും അറിയില്ല. അത് ഒരു ഉദാഹരണമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അരികിലാണ് അന്ത്യനാൾ എന്നാണ് സംഭവിക്കുക എന്നതിനെ കുറിച്ചുള്ള അറിവുള്ളത്. വയുനസ്സിലുൽ ഗൈസ്, മഴ വർഷിപ്പിക്കുന്നത് അവനാണ്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭപാത്രങ്ങൾക്കുള്ളിലുള്ളത് എന്താണ് എന്ന് അറിയുന്നത് അല്ലാഹുവാണ്. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യ അർദിൻ തമൂത്. നാളെ എന്താണ് ഞാൻ സമ്പാദിച്ചുണ്ടാക്കുക എന്ന് ഒരാൾക്കും അറിയില്ല. നാളെ എപ്പോഴാണ് എവിടെ വെച്ചാണ് ഞാൻ മരിക്കുക എന്നും ഒരാൾക്കും അറിയുകയില്ല. ഇന്ന അല്ലാഹു അലീമുൻ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ് ഖബീറാണ്, എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മമായി മനസ്സിലാക്കുന്നവനാണ്. ഈ ആയത്തിൽ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, മഫാതിഹുൽ ഗൈബി ഖംസുൻ ലാ യഅലമുഹ ഇല്ലല്ലാഹ്. ഗൈബിന്റെ താക്കോലുകൾ അഞ്ച് കാര്യങ്ങളാണ്. അവ അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയുകയില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെ എന്താണ് നടക്കുക എന്നത് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. വലാ യഅലമു മാ തഗീദുൽ അർഹാമു ഇല്ലല്ലാഹ്, ഗർഭപാത്രങ്ങൾക്കുള്ളിലുള്ളത് എന്താണ് എന്ന് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. വലാ യഅലമു മതാ യഅതിൽ മത്വറു അഹദുൻ ഇല്ലല്ലാഹ്, മഴ എപ്പോഴാണ് വരിക എന്ന് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. ولا تدري نفس باي ارض تموت, ഒരാൾക്കും തന്നെ ഏത് ഭൂമിയിൽ വെച്ചാണ് താൻ മരിക്കുക എന്ന് അറിയുകയില്ല. ولا يعلم متى تقوم الساعه الا الله, അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നും അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. ഈ അഞ്ച് കാര്യങ്ങൾ, മഴ വർഷിക്കുന്നത് എപ്പോഴാണ്, മനുഷ്യർക്ക് പറയാൻ കഴിയുക അനുമാനങ്ങൾ മാത്രമാണ്, ഒരു ഉറപ്പ് ഒരാൾക്കൊരു കാര്യത്തിൽ പറയാൻ പറ്റില്ല. എത്ര എത്ര തവണ നമ്മൾ കേൾക്കുന്നു ഇന്ന് മഴ പെയ്യും, ഇന്ന് യെല്ലോ ആണ്, റെഡാണ് എന്നൊക്കെ പറയും. സൂര്യൻ അതിനെ മറക്കുന്ന ഒരു മേഘക്കീറ് പോലും ഇല്ലാതെ ആ ദിവസം കഴിഞ്ഞു പോകും. ഇന്നൊരു മഴയില്ലാന്ന് ആളുകൾ എത്ര തവണ പറയും, അന്നാകട്ടെ കോരിച്ചൊരിയുന്ന മഴ വരികയും ചെയ്യും. അതുപോലെ തന്നെ ഗർഭപാത്രങ്ങൾക്കുള്ളിലുള്ളത്, ആ കുട്ടിയുടെ അവസ്ഥ എന്താണ്, അത് അനുമാനങ്ങൾക്കപ്പുറം ഉറപ്പുള്ള ഒരു കാര്യം പറയുക എന്നത് മനുഷ്യർക്ക് സാധിക്കുകയില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ എത്ര എത്ര ഡോക്ടർമാർ സ്കാൻ ചെയ്ത് പറയും, കുട്ടിക്ക് പ്രശ്നമുണ്ട്, ഈ കുട്ടി ജനിച്ചാൽ അങ്ങനെയാവും ഇങ്ങനെയാവും. ആ കുട്ടി ജനിക്കും, അതിനൊരു കുഴപ്പമുണ്ടാകും. അയാളുടെ വർത്തമാനം കേട്ട് എങ്ങാനും അത് അബോർട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ നല്ലൊരു കുട്ടിയെ അവൻ കൊന്നു കളഞ്ഞതുപോലെയാകുമായിരുന്നു. എത്ര എത്ര തവണ ഡോക്ടർമാർ പറയും കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ ആ കുട്ടി ജനിച്ചു വീഴുമ്പോഴാകട്ടെ പ്രകടമായ ചില കുഴപ്പങ്ങൾ തന്നെ കുട്ടിയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഗർഭപാത്രങ്ങൾക്കുള്ളിലുള്ളത് എന്താണ് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. നാളെ എന്താണ് സംഭവിക്കുക, എവിടെ വെച്ചാണ് മരിക്കുക, അന്ത്യനാൾ എപ്പോഴാണ്, ഇതൊന്നും അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഗൈബാണ്. ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഗൈബ് മുഴുവനായി അറിയിച്ചു നൽകുമായിരുന്നെങ്കിൽ നമ്മുടെ റസൂലായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അറിയിച്ചു നൽകുമായിരുന്നു. അവിടത്തോട് പറയാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്, ഖുൽ, അല്ലാഹുവിന്റെ റസൂലെ പറയുക, ലാ അംലിക്കു ലിനഫ്സി നഫ്അൻ വലാ ദറ്റാ, എനിക്ക് എന്തെങ്കിലും സ്വന്തമായി ഒരു ഉപകാരമോ ഉപദ്രവമോ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. ഞാൻ വിചാരിച്ചാൽ ഉപകാരം ചെയ്യാൻ എനിക്ക് സ്വന്തത്തിനു പോലും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ വിചാരിച്ചാൽ ഒരു ഉപദ്രവം ചെയ്യാൻ എന്റെ സ്വന്തത്തിനു പോലും എനിക്ക് സാധിക്കുകയില്ല. അതോടൊപ്പം പറയുക, വലവ് കുന്തു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ വമാ മസ്സനിയ സു, എനിക്കെങ്ങാനും ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ധാരാളം നന്മകൾ ഞാൻ നേടിയെടുക്കുമായിരുന്നു, എനിക്ക് ഒരു ഉപദ്രവവും ബാധിക്കുകയില്ലായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ. ചില ആളുകൾ ഈ ആയത്ത് പറഞ്ഞാൽ പറയും അത് റസൂലുള്ളാഹിനോട് വിനയം കൊണ്ട് പറയാൻ പറഞ്ഞതാണ്. നബിക്ക് ഗൈബ് അറിയാമായിരുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ സഹോദരങ്ങളെ ബദരീങ്ങൾ ഉണ്ടാകുമായിരുന്നു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടായ മദീനയിൽ ഉഹുദ് സംഭവിക്കുകയും അവിടുത്തെ ഏറ്റവും അടുത്ത സഹാബികളിൽപ്പെട്ട 70 വരുന്ന സഹാബികൾ മരിച്ചു വീഴുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ അവിടുത്തെ കൈകളിൽ ശ്വാസം കിട്ടാതെ ഇബ്രാഹിം എന്ന അവിടുത്തെ കുഞ്ഞു പിടഞ്ഞു മരിക്കുമായിരുന്നു. റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ എല്ലാം അവിടെ നിൽക്കട്ടെ, ലോകത്തുള്ളതൊക്കെ അറിയുന്നത് അവിടെ അവസാനിക്കട്ടെ, തന്റെ വീട്ടിലുള്ള അവിടത്തോടൊപ്പം കിടക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്കെതിരെ വ്യഭിചാരാരോപണം ഉണ്ടായ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയ പത്നിയെ 40 മാറ്റി നിർത്തുമായിരുന്നു. അതെങ്കിലും അറിയുമായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുത്തതല്ലാതെ അതാകട്ടെ അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അവിടുത്തെ മുഅ്ജിസത്താൻ, അവിടുത്തേക്ക് അല്ലാഹു നൽകിയ ആയത്തുകളിൽ പെട്ടതാണ്. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ഇൻ അദ്രി അഖരീബും മാ തുഅദൂൻ അം യജ്അലു ലഹു റബ്ബി അമദാ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന താക്കീത് നൽകപ്പെടുന്ന ശിക്ഷ അത് ഉടനടി സംഭവിക്കുമോ എനിക്കറിയില്ല. അതല്ല അല്ലാഹു സുബ്ഹാനഹു വതആല അത് കുറച്ച് വൈകിപ്പിക്കുകയും പരലോകത്ത് വെച്ചുവാണോ നിങ്ങൾക്ക് തരിക, എനിക്കറിയില്ല. റസൂലുള്ളാഹിനോട് പറയാൻ എനിക്കറിയില്ല നിങ്ങളുടെ കാര്യം എന്താകുമെന്ന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ആലിമുൽ ഗൈബ് ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, എന്റെ റബ്ബ് അവൻ ആലിമുൽ ഗൈബാണ്, എല്ലാ അദൃശ്യവും അറിയുന്നവനാണ്. ലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അവന്റെ അറിവ്, ആ മറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് അവൻ ഒരാൾക്കും പറഞ്ഞു കൊടുക്കുകയില്ല. ഇല്ലാ മനിർത്തദാ മിർ റസൂൽ, അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ട അവന്റെ ദൂതന്മാരിൽ ചിലർക്കല്ലാണ്. നോക്കൂ നിങ്ങൾ, ഗൈബ് അല്ലാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ നബിമാർക്ക് പോലും അറിയാൻ സാധിക്കുകയില്ല, റസൂലുകൾക്ക് പോലും അറിയാൻ സാധിക്കുകയില്ല എന്ന ഈ അടിസ്ഥാന പാഠം ഇസ്ലാമിലെ പ്രാരംഭ പാഠങ്ങളിൽ പെട്ടതാണ്. എന്നാൽ ഈ പാഠത്തെ, ഈ അടിസ്ഥാനത്തെ നശിപ്പിക്കുന്ന വിശ്വാസങ്ങളിൽ പെട്ടതാണ് ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുക എന്നത്, അതല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ ചെല്ലുക എന്നത്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഈ അധ്യായത്തിന്റെ പേര്, പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ കാണാം, അൽ കിഹാന. കിഹാനത്ത് എന്നും പറയും, കഹാനത്ത് എന്നും പറയും. അതിന്റെ അർത്ഥം ജ്യോത്സ്യം എന്നാണ്. മറഞ്ഞ കാര്യം പറയുക, ഭാവി കാര്യം അറിയിക്കുക. അങ്ങനെ ഭാവി കാര്യം പറയുന്നവനാണ് അറബിയിൽ കാഹിൻ എന്ന് പറയുക, അറാഫ് എന്നും പറയും. ഇതെല്ലാം ഭാവി കാര്യങ്ങൾ അല്ലെങ്കിൽ മറഞ്ഞ കാര്യങ്ങൾ പറയുന്നവർക്കുള്ള പേരാണ്. ചില പണ്ഡിതന്മാർ ചില വേർതിരിവുകൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു കാഹിൻ എന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ച് പറയുന്നവനാണ്. അറാഫ് എന്ന് പറഞ്ഞാൽ മറിഞ്ഞുപോയ കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഒരാളുടെ മാല മോഷണം പോയി, ഈ മാല എവിടെയാണ്, ഇങ്ങനെ മറിഞ്ഞ കാര്യങ്ങൾ പറയുന്നവനാണ് അറാഫ്. കാഹിൻ എന്ന് പറഞ്ഞാൽ നാളെ എന്ത് നമുക്ക് രോഗം വരുമോ, ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, നാളെ എങ്ങനെയായിരിക്കും, ഈ വർഷം എങ്ങനെയായിരിക്കും, ഇങ്ങനെ മറിഞ്ഞ കാര്യം ഭാവിയെ കുറിച്ച് പറഞ്ഞു നൽകുന്നവൻ അവനാണ് കാഹിൻ. കാണാതെ പോയ ആളുകൾ, മനുഷ്യന്മാർക്ക് കാണാതെ പോയ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയിച്ചു നൽകുന്നവർ അവരാണ് അറാഫ്. രണ്ടകത്തെ ഈ അറബി പദങ്ങളുടെ ചർച്ച അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ രണ്ടും ഈ പറഞ്ഞ അധ്യായത്തിൽ ഇൻഷാ അള്ളാഹ് ഉൾപ്പെടും. അതായത് ഭാവി കാര്യങ്ങളെ കുറിച്ച് അറിയിക്കുക, അതല്ലെങ്കിൽ മറഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് അറിയിക്കുക. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മനുഷ്യന്മാരിൽപ്പെട്ട ആളുകൾ അത്തരം കാര്യങ്ങൾ വാദിച്ചാൽ അത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ അവൻ കാഹിനാൻ, അതല്ലെങ്കിൽ അവൻ അറാഫാൻ, ജ്യോത്സ്യനാൻ, മാരണക്കാരുമായി ബന്ധമുള്ളവനാണ്. മാരണത്തിൽ സിഹറിൽപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന കിഹാനത്താകട്ടെ അതുപോലുള്ള കാര്യങ്ങളാകട്ടെ. സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങൾ അവകാശപ്പെടുന്നവർ നാളെ എന്ത് നടക്കുമെന്ന് എനിക്കറിയാം, അതല്ലെങ്കിൽ മാല മോഷണം പോയത് എവിടെയാണ് പോയിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ സാധിക്കും, ഇങ്ങനെ മറഞ്ഞ കാര്യങ്ങൾ അറിയാമെന്ന് വാദിക്കുന്നവർ, അവർ കാഫിറാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അവർ മുസ്ലിമല്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല അവനു മാത്രം അറിയാം എന്ന് ഖുർആനിൽ പലയിടങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് ഗൈബിയായ കാര്യങ്ങൾ. അത് എനിക്ക് അറിയാമെന്ന് ഒരാൾ പറഞ്ഞാൽ അതോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമുണ്ട് എന്ന് അവൻ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം തനിക്കുണ്ട് എന്നാണ് അവൻ വാദിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ അനേകം ആയത്തുകൾക്കും ഹദീസുകൾക്കും എതിരായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ കാഹിനാണ്, ഞാൻ അറാഫാണ്, എനിക്ക് ഭാവി പറയാൻ പറ്റും, മറിഞ്ഞ കാര്യം അറിയിച്ചു നൽകാൻ സാധിക്കും എന്ന് ഒരാൾ അവകാശപ്പെട്ടാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിറാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല, ഒരു സംശയാകാരത്തിലുമല്ല, അത് വ്യക്തമായ കാര്യമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അബാജാദ് എന്ന് പറയുന്നത് ഹർഫുകളാണ്, അറബിയിൽ അക്ഷരങ്ങൾ, അലിഫ് ജീം ദാൽ ഇങ്ങനെയുള്ള അറബിയിൽ അക്ഷരം എഴുതുക. നമ്മൾ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് പോയിന്റ് പോയിന്റ് എഴുതുന്ന പോലെ അറബിയിൽ എങ്ങനെ എഴുതുക, ആദ്യ ഹംസ, പിന്നെ ബാ, പിന്നെ ജീം, പിന്നെ ദാൽ, അങ്ങനെയാണ് എഴുതുക. കാരണം പഴയ കാലത്ത് കുത്തില്ല, അപ്പൊ ബാവും താവും എഴുതിയ വേർത്തിരിയില്ല. അതുകൊണ്ട് ഹംസ അത് എഴുതും, പിന്നെ രണ്ടാമത്തേന് ബാ എഴുതും, മൂന്നാമത്തേന് ജീം എഴുതും, പിന്നെ ദാൽ എഴുതും, അങ്ങനെയാണ് പോവാൻ. അബാജാദ് എന്ന അക്ഷരങ്ങൾ, ഈ അക്ഷരങ്ങൾ എഴുതി വെക്കുകയും ഓ ഈ പറയുന്ന അക്ഷരങ്ങൾക്ക് പ്രത്യേക എണ്ണങ്ങൾ കൽപ്പിക്കുകയും, അലിഫ് ആണെങ്കിൽ അതിനൊരു എണ്ണം, ബാ ആണെങ്കിൽ അതിനൊരു എണ്ണം, ജീം ആണെങ്കിൽ അതിനൊരു എണ്ണം, ഇങ്ങനെ ഓരോ എണ്ണങ്ങൾ നിശ്ചയിക്കുകയും ആളുകളുടെ പേരുകൾ ആ പേര് ഈ പറഞ്ഞ അക്ഷരങ്ങളിൽ ഏതൊക്കെ വന്നിട്ടുണ്ട് എന്ന് നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഭാവി പറയുകയും ചെയ്യുന്ന ആളുകൾ അക്കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ഇന്നും അതുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന രൂപത്തിൽ അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാവി നിർണയിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ അറാ മൻ ഫഅല ദാലിക ലഹു ഇൻദല്ലാഹി മിൻ ഖലാഖ്. അങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ ഭാവി പ്രവചിക്കുന്നവർ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം നാളെ പരലോകത്ത് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഒരു കാര്യം, ഒരു പ്രതിഫലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്, അങ്ങനത്തെ ഒരു പ്രതിഫലം ഇല്ലാതിരിക്കും. മുസ്ലിമായ ആളയാൾ നരകത്തിൽ കിടന്ന് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ പുറത്തു വരേണ്ടവനാണ്. എന്നാൽ ഈ പറഞ്ഞയാൾ, അയാൾക്ക് യാതൊരു പങ്കും പരലോകത്ത് ഉണ്ടായിരിക്കുകയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, കാഹിൻ അറാഫ് ഈ പറഞ്ഞ ജ്യോത്സ്യന്മാർ അവർ കാഫിറാണ് എന്നത് തെളിയിക്കാൻ കൂടുതലൊന്നും നമ്മൾ പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസഅലഹു അൻ ഷൈഇൻ ഫസദ്ദഖഹു ഫീമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അരികിൽ ചെന്നു എന്നിട്ട് അവനോട് എന്തെങ്കിലും ചോദിച്ചു, അവൻ പറഞ്ഞത് സത്യപ്പെടുത്തി എങ്കിൽ അവൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ അവിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവന്റെ അരികിൽ പോയി ചോദിക്കുകയും അവൻ പറഞ്ഞത് സത്യപ്പെടുത്തുകയും ചെയ്യുന്നവന്റെ അവസ്ഥ തന്നെ ഇതാണ് എങ്കിൽ ഇപ്പറഞ്ഞ പണിക്കിരിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? അത് ഉറപ്പായി ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. കാരണം ഗൈബ് എനിക്ക് അറിയാം എന്ന് വാദിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തനിക്ക് മാത്രമുണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം അത് മനുഷ്യന്മാരിൽ ചിലർ അവർക്കുണ്ട് എന്ന് വാദിക്കലാണ് അവകാശപ്പെടലാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ്. സഹോദരങ്ങളെ, ഇത്തരം ജ്യോത്സ്യന്മാർ ഇവരുടെ പണികളായി, അതല്ലെങ്കിൽ ഈ ജ്യോത്സ്യം എന്ന് പറയുന്ന കാര്യം, ഭാവി പറയാന്നുള്ള കാര്യം, അത് ഈ കാലഘട്ടത്തിലാകട്ടെ പഴയ കാലഘട്ടത്തിലാകട്ടെ അതിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളൊന്ന് ഞാൻ ചുരുക്കി പറയാം. കാരണം അത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ജ്യോത്സ്യത്തിന് പല വഴികൾ ഉണ്ട്. അതിൽ പെട്ടതാണ് ഒരു നമ്മൾ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അറബികൾക്കും ഇടയിൽ അത് ഉണ്ടായിരുന്നു. ഓരോ ആളുകൾ ഒരു ദിവസം ജനിച്ചാൽ ആ ജനിച്ച ദിവസത്തെ ഒരു നക്ഷത്രവുമായി ബന്ധിപ്പിക്കുക, എന്നിട്ട് ആ നക്ഷത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അയാളുടെ ദിവസങ്ങൾ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നിർണയിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിൽ പത്രങ്ങളിലൊക്കെ വ്യാപകമാണ്. പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം, അപ്പൊ ഓരോ രാശികളും കൊടുത്തിട്ടുണ്ടാവും. ഇന്നതിലാണ് ജനിച്ചിട്ടുള്ളെങ്കിൽ അവൻ ഇന്ന് ഉച്ച വരെ ഇങ്ങനെയാണ്, ഉച്ച കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ജ്യോത്സ്യത്തിൽ പെട്ടതാണ്. അതുപോലെ കലണ്ടറിൽ ഈ സാധനം ഉണ്ടാവും. ഈ സാധനങ്ങൾ വീട്ടിൽ കയറ്റരുത്. കാരണം ഇതൊക്കെ നമ്മുടെ കുട്ടികളെ ചിലപ്പോൾ നമുക്ക് ഇതിൽ വിശ്വാസം ഉണ്ടാവണം, പക്ഷെ നമ്മുടെ കുട്ടികളെ ഇത് സ്വാധീനിച്ചു പോയേക്കാം. എന്തിനധികം സുബ്ഹാനല്ലാഹ് ഇന്ന് ബാലപ്രസിദ്ധീകരണങ്ങൾ എന്ന പേരിൽ ഇറങ്ങുന്ന പിന്നെ കുട്ടികളുടെ പുസ്തകങ്ങളിൽ വരെ ഇത്തരം സാധനങ്ങൾ കാണാം. കുട്ടികളുടെ ഭാവി പ്രവചനവുമായി ഇന്ന നക്ഷത്രത്തിലാണ് ജനിച്ചിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് ഇന്ന ഇന്ന സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഈ സാധനം, ഇത് ജ്യോത്സ്യമാണ്. അതുപോലെ തന്നെ ജ്യോത്സ്യത്തിന്റെ രൂപങ്ങളിൽ പെട്ടതാണ് ഒരു പലകയോ അതല്ലെങ്കിൽ മണ്ണിൽ കുറെ കള്ളികൾ വരയ്ക്കുക, അതിൽ കുറെ അക്ഷരങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് ആ അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂട്ടിയും കുറച്ചും കിഴിച്ചും വരച്ചും ഒക്കെ ആളുകളുടെ ഭാവിയോ മറഞ്ഞ കാര്യങ്ങളോ പ്രവചിക്കുക. അതുപോലെ പണ്ട് നിലനിന്നിരുന്ന കാര്യമാണ്, ഇതൊക്കെ ഇതിന്റെ രൂപങ്ങളാണ്, ഇതൊക്കെ ഈ പറഞ്ഞ ജ്യോത്സ്യത്തിൽ പെടും. പണ്ട് ആളുകൾ വെറ്റിലയുടെ മുകളിൽ പിന്നെ മഷി എഴുതും. മഷി ഇട്ട് നോക്കിയാൽ പോലും അവനെ കാണില്ല എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് മഷി ഇട്ടാൽ മറഞ്ഞ കാര്യം അതിൽ ഒരാൾ മിസ്സായി പോയി കഴിഞ്ഞാൽ മഷി ഇട്ട് നോക്കിയാൽ പോലും കാണില്ല എന്നാണ് അതിന്റെ അർത്ഥം. മഷി ഇട്ടാക്കിയാൽ ഇവൻ മറഞ്ഞ ആളെ കാണാൻ സാധിക്കും എന്നാണ് ഇവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്നാണ് പഴഞ്ചൊല്ല ആ പ്രയോഗമൊക്കെ വന്നത്. അപ്പൊ മഷി ഇട്ടു നോക്കും, വെറ്റിലയുടെ മുകളിൽ ഇങ്ങനെ മഷി ഇറക്കും, അതിലിങ്ങനെ കാണാൻ എന്നിവർ പറയും, കാണുമെന്ന് ഇവരുടെ വിശ്വാസം അതാണ്. അതുപോലെ തന്നെ ആളുകൾ മുസ്ലിമീങ്ങളിൽ പോലും ചിലർ പെട്ടുപോകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് കൈരേഖ നോക്കുക. ആളുകൾ ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഏതെങ്കിലും തള്ള വരും, കൈ നോക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നോക്കി നോക്ക എന്ന് പറഞ്ഞ് വെച്ചു കൊടുക്കുന്ന ഈ കാര്യം ജ്യോത്സ്യമാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മാത്രം അറിയുമെന്ന് പറഞ്ഞ ഗൈബിൽപ്പെട്ട കാര്യം അറിയുമെന്ന് വാദിക്കലാണ്. അങ്ങനെ കൈരേഖ നോക്കുക, ആ നിങ്ങളുടെ ഈ നടുവിൽ കൂടെ പോകുന്ന കൈരേഖ ഭാഗ്യത്തിന്റെ രേഖയാണ്, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അതുപോലെ കല്യാണം കഴിക്കുമ്പോൾ പൊരുത്തം നോക്കുക, ജാതകം നോക്കുക. ഇതൊക്കെ ഇന്ന് മുസ്ലിമീങ്ങളിൽ പെട്ട ചില ആളുകൾ വരെ ജനിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ മറ്റേ ജ്യോതിഷന്റെ അടുത്ത് പോയിട്ടോ എന്നെ ഡേറ്റാണ് ജനിച്ചത്, ഏതാവിന്റെ നക്ഷത്രം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നു മുസ്ലിങ്ങളുടെ ഇടയിൽ ഇല്ല, മുസ്ലിങ്ങളുടെ ഇടയിൽ വരെ ഇതൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുപോലെ തന്നെ ഇതിൽ പെട്ടതാണ് ഒരു തത്തനെ കൊണ്ടുവരാ, കിളിനെ കൊണ്ടു. ഇതൊക്കെ ജാഹ്ലിയ കാലത്തിൽ ഇതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ നിലനിന്നിരുന്നു. അതാണ് അവർ ചെയ്തിരുന്നത്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമോ വേണ്ടയോ എന്ന സംശയത്തിൽ എത്തിക്കുന്ന കിളിനെ കൊണ്ടുവരും, എന്നിട്ട് ഈ കിളിയെ പറത്തിവിടും. ഇത് വലതുഭാഗത്തേക്ക് പറഞ്ഞാൽ അവർ അത് പ്രവർത്തിക്കും, ഇത് വലതുഭാഗത്തേക്ക് പറക്കാതെ ഇടതുഭാഗത്തേക്ക് പറഞ്ഞാലോ പ്രവർത്തിക്കില്ല. അതേപോലെ ഈ കാലഘട്ടത്തിൽ കിളിനെ ഒരു കൂട്ടിലാക്കിയിട്ടുണ്ടാവും. ഈ കിളി അത് ഒരു കാർഡ് കൊണ്ടെടുക്കും, കാർഡിൽ നിന്ന് നോക്കിയിട്ട് ആ ഇന്ന രൂപത്തിലാണ്. ഇതൊക്കെ ജ്യോത്സ്യത്തിൽപ്പെട്ട രൂപങ്ങളാണ്. അതുപോലെ തന്നെ തത്സമയത്തിന്റെ പണി നേരി, അതാണ് മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള സാധനം. തത്സമയത്തിന്റെ പണിക്ക് ഇരിക്കുന്നവനാന്ന് പറയൽ പൊതുവെ പറയപ്പെടാറുണ്ട്. ഇതും ഈ പറഞ്ഞ രൂപത്തിൽ ജ്യോത്സ്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ജ്യോത്സ്യത്തിൽ പെടുന്ന കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള. പിന്നെ കയ്യെഴുത്തുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുക എന്നുള്ള കാര്യം ചില ആൾക്കാർ നിങ്ങളുടെ കയ്യെഴുത്തിൽ നിന്ന് നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കയ്യെഴുത്തു സ്വഭാവമായിട്ട് ഒരു ബന്ധമില്ല. അതും ഈ പറഞ്ഞ ഒരാളുടെ ജീവിതവുമായി നിങ്ങൾ ആളുകളുമായി അടുക്കാൻ കഴിയുന്നവനാണ്. നിങ്ങളുടെ ആ എന്ന് നിങ്ങൾ എഴുതുന്നതിന്റെ തുടക്കത്തിലുള്ള വാക്ക് അതിനൊരു വരം എങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തെ ഇങ്ങനെ ബാധിക്കുന്നതിന്റെ അടയാളമാണ്. ഇതൊന്നും യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. ഒക്കെ വലിയ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് പുസ്തകത്തിലൊക്കെ ഉണ്ട്. ശാസ്ത്രം എന്നിട്ട് ഇറങ്ങുന്ന ഇയർ ബുക്കുകളിലും മറ്റൊക്കെ സാധനം കാണാം. എന്നിട്ട് ആൾക്കാർ ഇങ്ങനെ കുത്തിരുന്ന് നോക്കുന്നതാണ്. നമ്മളൊക്കെ ഇത് പണ്ടത്തെ കാലത്ത് അറിയാതെ ചെയ്തു പോയിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. ഇതൊന്നും നിങ്ങളുടെ സ്വഭാവത്തെയോ നിങ്ങളുടെ ദിവസങ്ങളെയോ നിങ്ങളുടെ ജീവിതത്തെയോ ബാധിക്കുന്ന കാര്യമല്ല. ഇതേപോലെ എഴുതുന്ന വേറൊരുത്തൻ ഓരോ ടീച്ചറിട്ട് പഠിച്ചതാണ് അങ്ങനെ എഴുതി പോരുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാരണവും അതിന്റെ പിന്നിലില്ല. അതല്ലെങ്കിൽ ചില ആളുകൾ പിന്നെ അവരുടെ എഴുത്ത് നോക്കുന്നത് പോലെ തന്നെ മറ്റു ചില ഇതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പേര് വെച്ച് നിങ്ങളുടെ പേര് ഇന്നതാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യെസ് കൊണ്ടാണ് നിങ്ങളുടെ പേര് തുടങ്ങുന്നത് എങ്കിൽ നിങ്ങളുടെ ഭാവി ഇങ്ങനെയായിരിക്കും. ഈ പറഞ്ഞതൊക്കെ ജ്യോതിഷത്തിൽപ്പെട്ടതാണ്. ഇതൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വലിയ ഫിത്നകളിൽ ഒന്നാണ് ഈ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്ന സാധനങ്ങൾ. നിങ്ങൾ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുമോ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഭാവിയിൽ എന്താകും അത് ഇതിൽ കാണാൻ സാധിക്കും. നിങ്ങൾ നിങ്ങൾ എഞ്ചിനീയർ ആണോ, നിങ്ങളുടെ പങ്കാളി എങ്ങനെയായിരിക്കും അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ പറഞ്ഞ ചില ആൾക്കാർ കൗതുകത്തിന് പോയി എടുത്തോക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഞാനിപ്പോ ഈ പറഞ്ഞ രൂപങ്ങളൊക്കെ വിശദമായി പറഞ്ഞത് ഇതിന്റെ വിധി എന്താണ് എന്ന് ഇനി മനസ്സിലാകാൻ വേണ്ടിയാണ്. ഈ പറഞ്ഞതെല്ലാം ജ്യോതിഷത്തിന്റെ പരിധിയിൽ പെടുന്ന, മറഞ്ഞ കാര്യം അറിയുമെന്ന് വാദിക്കുന്ന, ഭാവി അറിയുമെന്ന് വാദിക്കുന്ന കാര്യങ്ങൾ പെട്ടതാണ്. അതുപോലെ ഈ പിന്നെ ആളുകൾ എന്തെങ്കിലും എക്സ്കർഷൻ അങ്ങനത്തെ സാധനങ്ങളുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ജ്യോതിഷം ഇതൊക്കെ ഇപ്പോ ഇസ്ലാം ശിർക്ക് എന്ന് വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ സയൻസിന്റെയും അതുപോലെ ശാസ്ത്രത്തിന്റെയും പേര് പറഞ്ഞ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പല രൂപത്തിലും കാണാം. നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ, ശാസ്ത്രം എന്ന് പേര് കണ്ടുകഴിഞ്ഞാൽ മതി, പിന്നെ അല്ലെങ്കിലോ ഇസ്ലാം എന്ന് പേരുണ്ടാ മതി. ചിലയിടത്ത് കോഴിക്കോട് ഉണ്ടായിരുന്നു ഇസ്ലാമിക് ജ്യോതിഷം. എന്താ ഇസ്ലാമിക് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിഗ്രഹം എന്ന് അറിയുന്ന പോലെ തന്നെ അല്ലേ അത്? ഇസ്ലാമുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ആളുകൾ ഇത്തരം പേര് ഇസ്ലാം എന്നൊരു പേരും പിന്നെ ഫ്ലക്സിൻ കുപ്പിൾ ഓർമ്മ ഉണ്ട് പച്ച നിറത്തിലാണ്. പച്ച നിറവും ഇസ്ലാം എന്നുള്ള പേരും കണ്ടുകഴിഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെതായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ പറയുന്ന ഭാവി അറിയുമെന്ന് വാദിക്കുന്ന, അതല്ലെങ്കിൽ മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന് വാദിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തരം ജ്യോത്സ്യന്മാർ അവർ ഈ പറയുന്ന വർത്തമാനങ്ങൾ അവയുടെ അടിസ്ഥാനം മൂന്നാലൊരു കാര്യമാണ്. ജ്യോത്സ്യന്മാർ സംസാരിക്കുന്ന, അവർ ഈ ഭാവി പറയുകയോ മറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യുന്നത് മൂന്നാലൊരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഈ മൂന്നിന് പുറത്തു പോകില്ല. ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വിശുദ്ധ ഖുർആനിലും തന്നെ വന്നതുപോലെ പിശാചുക്കൾ ആകാശ ലോകത്ത് നിന്ന് കട്ടുകേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാവിയിൽ നടക്കാനിരിക്കുന്ന, ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ, അവയിൽ ചിലത് അല്ലാഹു ചിലപ്പോൾ അറിയിച്ചു നൽകും. ഭൂമിയിൽ വലിയൊരു സംഭവം നടക്കാൻ പോവാണ്, അതല്ലെങ്കിൽ വലിയ ഒരു കാര്യം ഉണ്ടാകാൻ പോവുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുന്നതിന് മുൻപ്, സംഭവിക്കുന്നതിന് മുൻപ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആകാശ ലോകത്ത് ചിലപ്പോൾ അറിയിക്കും. അങ്ങനെ ആകാശ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ അതിനെക്കുറിച്ച് അവർക്കിടയിൽ പരസ്പരം സംസാരിക്കും. ഈ സംസാരം ചിലപ്പോൾ ജിന്നുകൾ അവർ കട്ടുകേൾക്കും. ഇത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും വ്യക്തമായി വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹിജ്റിൽ 16 മുതൽ 18 വരെ ആയത്തുകളിൽ പറഞ്ഞു, വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ വസയ്യന്നാഹ ലിന്നാദിരീൻ. നാം ഇതാ ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു, അവിടെ നാം നോക്കുന്നവർക്ക് അലങ്കാരമാക്കിക്കൊണ്ട് നക്ഷത്രങ്ങളെ വിധാനിച്ചിരിക്കുന്നു. വഹസബ്നാഹ മിൻ കുല്ലി ശൈത്താനിർ റജീം. ആകാശത്തെ നാം എല്ലാ ആട്ടിയോടിക്കപ്പെടുന്ന പിശാചുക്കളിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇല്ലാ മനിസ്തറഖ സമഅ ഫഅത്ബഅഹു ശിഹാബുൻ മുബീൻ. ഇല്ലാമൻ ഇസ്തറഖ സമ കട്ട് കേൾക്കുന്നവരൊഴികെ. അപ്പൊ ജിന്നുകളുടെ കൂട്ടത്തിൽ കട്ട് കേൾക്കുന്ന ചില ആളുകളുണ്ട്, അവരൊഴികെ. അങ്ങനെ അവർ കട്ട് കേട്ടാൽ അള്ളാഹു പറയുന്നു ഫഅത്ബഅഹു ശിഹാബു മുബീൻ, അവന്റെ പിന്നാലെ ഒരു വാൽകഷ്ണം, ഇതെന്തായാലും പറയാ വാൽനക്ഷത്രം, അത് അവന്റെ പിന്നാലെ അവനെ പിടികൂടുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അയക്കുന്നതാണ്. ജിന്നുകൾ അവർ കട്ട് കേൾക്കും, മലക്കുകളുടെ സംസാരം, അവർ ആകാശലോകത്ത് സംസാരിക്കുന്ന ഒരു കട്ട് കേൾക്കും. ഈ കട്ട് കേൾക്കുന്നത് അവർ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ അവർക്ക് നേരെ മലക്കുകൾ, വാൽനക്ഷത്രങ്ങൾ അല്ലെങ്കിൽ കൊള്ളികൾ അത് എറിയും. അത് ചിലപ്പോൾ അവർ ഭൂമിയിലേക്ക് വർത്തമാനം എത്തിക്കുന്നതിന് മുൻപ് അവരെ പിടികൂടി അവർ മരിക്കുകയും ചെയ്യും. ചിലപ്പോഴോ ചിലപ്പോൾ അവർ അതിൽ കുറെ കളവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഭൂമിയിലുള്ള അവരുടെ കൂട്ടുകാരന്മാർ, അതായത് ജ്യോത്സ്യന്മാർ, അവർക്ക് എത്തിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇത് വ്യക്തമായി വന്നിട്ടുണ്ട്. അവിടുത്തെ പറഞ്ഞു ഇന്നൽ മലായികത തൻസിലു ഫിൽ അനാം, മലക്കുകൾ അവർ മേഘങ്ങൾക്ക് മുകളിൽ ഇറങ്ങി നിൽക്കും, അല്ലെങ്കിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി നിൽക്കും. ഫതദ്കുറുൽ അംറ ഖുദിയ ഫി സമാ, ആകാശലോകത്ത് അള്ളാഹു വിധിച്ചു കഴിഞ്ഞ ചില കാര്യങ്ങൾ അവയെ കുറിച്ച് ഈ മലക്കുകൾ പരസ്പരം സംസാരിക്കും. മലക്കുകൾ അവിടെ നിന്ന് സംസാരിക്കും. ഫതസ്തരിഖു ശയാതീനു സമഅ, അപ്പോൾ പിശാചുക്കൾ കട്ടുകേൾക്കും. ഫതസ്മഉ, അങ്ങനെ അവർ മലക്കുകളുടെ സംസാരത്തിൽ നിന്ന് ചിലത് കേൾക്കും. ഫതൂഹീഹി ഇലൽ കുഹാൻ, അങ്ങനെ അവരത് അവരുടെ കൂട്ടാളികളായ കുഹാനുകൾ, കുഹാനെന്ന് കാഹിന്റെ ബഹുവചന, അവരുടെ കൂട്ടാളികളായ ജ്യോത്സ്യന്മാർക്ക് അവർ ഇത് എത്തിച്ചു കൊടുക്കും. ഫയക്സിബൂന മഅഹാ മിഅത കദ്ബതിൻ മിൻ ഇൻദി അൻഫുസിഹിം, ആ പറയുന്ന വർത്തമാനത്തിൽ അവർ തങ്ങളുടെ പക്കൽ നിന്ന് ഒരു 100 കളവ് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. കാരണം മലക്കുകളുടെ സംസാരം അത് പരിപൂർണമായി കേൾക്കാൻ അവർക്ക് സാധിച്ചോളന്നില്ല, ഒരു ഭാഗമോ കുറച്ചു ഭാഗമോ കേട്ടിട്ടുണ്ടാവണം. ആ കേട്ട കാര്യം അത് അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഇത് മനസ്സിലാക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ അവർ പലതും കൂട്ടിച്ചേർക്കുകയും പലതും പിന്നെ അതിൽ കളവാക്കി കൂട്ടി പറയുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇതല്ലാതെയും മറ്റു ചില ഹദീസ് ധാരാളം ഹദീസിലെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലൊരു ഹദീസ് കൂടി ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ അവർ കുഹാനിനെ കുറിച്ച് ചോദിച്ചു, ജ്യോത്സ്യന്മാരെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു ലൈസ ബിശൈഇൻ, ജ്യോത്സ്യന്മാർ അവർ അവരുടെ അടുക്കൽ ഒന്നുമില്ല, അല്ലെങ്കിൽ അവർ ഒന്നും തന്നെയല്ല, അവരെ പരിഗണിക്കാൻ മാത്രം അവരടുത്ത് ഒന്നുമില്ല. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു യാ റസൂലുള്ളാഹ് ഇന്നഹും യുഹദ്ദിസൂന അഹ്യാനൻ ബിശൈഇൻ ഫയകൂനു ഹഖ്ഖ, അല്ലാഹുവിന്റെ റസൂലെ ചിലപ്പോൾ ജ്യോത്സ്യന്മാർ ഞങ്ങളോട് ചിലത് പറയാറുണ്ട്, അപ്പറയുന്നത് സത്യമായി മാറാറുണ്ടല്ലോ, അതെന്താണ് കാരണം റസൂലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു. ചില വാചകത്തിൽ കാണാൻ ആയിഷ ബീവിയാണ് ചോദിച്ചത് എന്ന് കാണാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തിൽക്കൽ കലിമത്തു മിനൽ ഹഖി യഖ്തഫുഹ മിനൽ ജിന്നി, ആ പറയപ്പെട്ട ഒരു സത്യത്തിൽ നിന്നുള്ള ആ ഭാഗം അത് അവർ ജിന്നുകളിൽ നിന്ന് സ്വീകരിച്ചതാണ്, ജിന്നുകളാകട്ടെ അത് മലക്കുകളിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഫയഖുറുഹ ഫീ ഉദ്നി വലിയ, ഈ പറയുന്ന ജിന്നുകൾ അത് മലക്കുകൾ അത് ജ്യോത്സ്യന്റെ ചെവിയിൽ ഇങ്ങനെ ഓതിക്കൊടുക്കും. ചില വിവാഹത്തിൽ കാണാം കോഴി കൊത്തുന്ന പോലെ ഓതിക്കൊടുക്കും, കോഴി കുറുക്കുന്ന പോലെ അത് ജ്യോത്സ്യന്മാരുടെ ചെവിയിൽ ഈ പറഞ്ഞ ജിന്നുകൾ എത്തിച്ചു നൽകും. ഫയഖ്ലിത്തൂന മഅഹാ മിഅത കദ്ബതിൻ, ആ പറയുന്ന വർത്തമാനത്തിൽ തന്നെ അവരായിരം കളവ് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ചെറിയ കാര്യം ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൽ കളവായി പറഞ്ഞാലേ ഇതുണ്ടാവുള്ളൂ, ഒരു വാർത്ത പറയാൻ മാത്രം എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പറയുന്ന 100 കളവുകളിൽ ഒരു കളവ് എപ്പോഴെങ്കിലും ശരിയാവും, ഒരു സത്യം എപ്പോഴെങ്കിലും ഫലിക്കും, ബാക്കിയുള്ള 99 കളവ് മനുഷ്യന്മാർ മറക്കും. ഈ ഒരൊറ്റ ഹത്തിന്റെ പിന്നാലെ അവർ പിടികൂടുകയും ചെയ്യും. ചിലപ്പോൾ കണ്ടിട്ടില്ലേ നിങ്ങൾ പത്രവാർത്തയിൽ, ഇതാ ഇയാൾ പറഞ്ഞിരുന്നു ഏപ്രിൽ ഇങ്ങനെ സംഭവിക്കുന്നു, അത് അങ്ങനെ തന്നെ സംഭവിച്ചു, ഈ മാസത്തിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് അയാൾ പറഞ്ഞിരുന്നു, അതേപോലെ തന്നെ സംഭവിച്ചു. ആ പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം, ജിന്നുകൾ അവർ ഇയാൾക്ക് മലക്കുകളുടെ സംസാരത്തിൽ നിന്ന് കട്ട് കേട്ട് എത്തിച്ചു കൊടുത്ത വർത്തമാനങ്ങളിൽ പെട്ടതായിരിക്കാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന കാര്യമാണ്. ചില ഹദീസുകൾ കാണാം, സഹാബികൾ ഇത് വിശദീകരിച്ചു കൊടുത്ത ആളുകൾ അവരിങ്ങനെ കൈകൾ കൂട്ടിച്ചേർത്ത് വെച്ചു തന്നെ, ജിന്നുകൾ ഇങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് മുകളിലായി ഇങ്ങനെ നിൽക്കും, എന്നിട്ട് അവർ ആകാശ ലോകത്ത് ഇത് കട്ടുകൾക്കും, ജിന്നുകൾ മലക്കുകളുടെ അടുത്ത് കേട്ടുകഴിഞ്ഞാൽ തൊട്ടതായത്തുള്ളവന് കേട്ടിട്ടുണ്ട്, അവൻ തൊട്ടതായത്തുള്ളവൻ തൊട്ടതായത്തുള്ളവൻ, അങ്ങനെ അത് കുഹാനുകൾക്ക് ജ്യോത്സ്യന്മാർക്ക് എത്തും. എന്തിനാ ഒരു ജ്യോത്സ്യന്മാരെ സഹായിക്കുന്നത്? ഈ ജ്യോത്സ്യൻ അവർ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജിന്നിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അവനെ ആരാധിക്കുക എന്നുള്ളത് അവന് മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ഒരു സുഖവും ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് റബ്ബനസ്തംതഅ ബഅദുനാ ബഅദൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞല്ലോ, പരലോകത്ത് ജിന്നുകളും മനുഷ്യരും എത്തിക്കഴിഞ്ഞാൽ അവർ പറയും, അള്ളാഹുവെ ഞങ്ങൾ പരസ്പരം ഉപകാരം എടുത്തിട്ടുണ്ട്. എന്താ ഈ പരസ്പരമുള്ള ഉപകാരം? ജിന്നുകളെ മനുഷ്യന്മാർ വിളിച്ചു പ്രാർത്ഥിക്കും, അതവർക്കൊരു ഒരു ക്രെഡിറ്റ് പോലെ അവരിങ്ങനെ അഹങ്കാരമായി കൊണ്ടു നടക്കും. ജിന്നുകളോ അവർ ഈ ആരാധനക്കുള്ള ഫലമായി ഈ പറഞ്ഞ കുഹാനുകളെ ജ്യോത്സ്യന്മാരെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മറ്റൊക്കെ സഹായിച്ചു കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ രൂപം ഇസ്തിർഖാഉസ്സമ, കട്ട് കേൾക്കുക എന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിന് മുൻപ് ധാരാളമായി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ നിയോഗമനത്തിന് മുൻപ് ഈ പറഞ്ഞ കട്ടുകേൾവി ധാരാളമായി സംഭവിച്ചിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കട്ടുകേൾക്കുക എന്നത് തീർത്തും അവസാനിച്ചു. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ ജിന്നിൽ ജിന്നുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ എത്തിപ്പെടുന്നത് എങ്ങനെയാണ്, അതിന്റെ പിന്നിൽ ഒരു കഥ ഉണ്ട്. നിങ്ങൾ സൂറത്തുൽ ജിന്ന് വായിച്ചിട്ടുണ്ടാവുമല്ലോ. ജിന്നുകളിൽപ്പെട്ട കുറച്ച് ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ഖുർആൻ കേൾക്കുകയും മുസ്ലിമായി തിരിച്ചുപോയൊരു നാട്ടിലേക്ക് തിരിച്ചുപോയി ദഅവത്ത് നടത്തുകയും ചെയ്തത് സൂറത്തുൽ ജിന്നിലുണ്ടല്ലോ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വിശുദ്ധ ഖുർആനിന്റെ അവതരണം ആരംഭിച്ചതോടുകൂടി ആകാശ ലോകത്ത് മലക്കുകൾ, സംരക്ഷിക്കുന്ന മലക്കുകൾ അവരെ കൊണ്ട് നിറഞ്ഞു, ഒന്നും കേൾക്കാൻ പറ്റാതെ. അപ്പോൾ ജിന്നുകൾ പറയാൻ തുടങ്ങി, എന്തോ ഭൂമിയിൽ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ആകാശ ലോകത്ത് ഇത്ര കടുത്ത സംരക്ഷണം. അങ്ങനെ ജിന്നുകളെ പല ദിക്കുകളിലേക്കായി അവർ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് അറിയുന്നതിന് വേണ്ടി അവരെ പറഞ്ഞയച്ചു. ആ കൂട്ടത്തിൽ ഒരു ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തിയത്. അവരല്ലാഹുവിന്റെ റസൂല് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയും ഹദീസുകൾ കാണാം, അവരിങ്ങനെ ഒന്നിനു മേൽ മറ്റൊന്ന് എന്ന രൂപത്തിൽ കൂട്ടം കൂടി നിന്ന് റസൂലുള്ളാഹിയുടെ ഖുർആൻ പാരായണം കേട്ടുവെന്നാണ്. അങ്ങനെ അവർക്ക് മനസ്സിലായി ഇതാണ് സംഭവിച്ചത്. അങ്ങനെ അവർ തിരിച്ചു പോവുകയും ഇതാ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു നബി വന്നിരിക്കുന്നു എന്ന് തങ്ങളുടെ സമൂഹത്തെ അറിയിക്കുകയും ചെയ്തു. അപ്പൊ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുൻപ് നബുവത്തിന് മുൻപ് കട്ട് കേൾക്കുക എന്നത് വ്യാപകമായിരുന്നു. റസൂലുള്ളാഹിയുടെ നിയോഗത്തോടുകൂടി അത് സ്റ്റോപ്പായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി വീണ്ടും കട്ട് കേൾക്കുക എന്ന സമ്പ്രദായം വീണ്ടും തുടർന്നു. പക്ഷേ അത് മുൻപുള്ളതുപോലെ ശക്തമല്ല. കാരണം ആകാശ ലോകത്ത് മലക്കുകളുടെ സാന്നിധ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ നിയോഗമനത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് ജ്യോത്സ്യന്മാരുടെ സംസാരത്തിന്റെ ഒന്നാമത്തെ ഉറവിടം. ജിന്നുകൾ കട്ട് കേട്ടതിൽ നിന്ന് അവർ സംസാരിക്കും. രണ്ടാമത്തെ ഉറവിടം ജിന്നുകൾ അറിയിച്ചു കൊടുക്കുന്ന മറഞ്ഞ കാര്യങ്ങളാണ്. അതായത് നേരത്തെ പറഞ്ഞത് മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നത്, രണ്ടാമത് പറഞ്ഞത് മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത എന്നാൽ ജിന്നുകൾക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചില കട്ട് പോയ മോഷണം പോയ വസ്തുക്കൾ എവിടെ ഉണ്ട്, അത് അന്വേഷിക്കാനും മനുഷ്യന്മാരെക്കാൾ പെട്ടെന്ന് കണ്ടെത്താനും ചിലപ്പോൾ ജിന്നുകൾക്ക് സാധിച്ചു. അങ്ങനെ ഒരു വേഗത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും, പറക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ചില കഴിവുകൾ ഉള്ളത് കൊണ്ട് ജിന്നുകൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ അറിയാൻ പറ്റിയേക്കാം. അതല്ലെങ്കിൽ ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മനുഷ്യനോടൊപ്പം ഒരു കരീന എപ്പോഴും ഉണ്ട്, ഷെയ്ത്താനിൽപ്പെട്ട ഒരു കരീന എപ്പോഴും മനുഷ്യന്റെ ഒപ്പം ഉണ്ട്. ഈ പറഞ്ഞ ഷെയ്ത്താൻ ചിലപ്പോൾ ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തേക്കാം, ഞാൻ ഇങ്ങനെ നടന്നു പോകണം, അപ്പൊ എന്റെ പോക്കറ്റ് അടിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ഒപ്പമുള്ള ഷെയ്ത്താൻ ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം, ഒപ്പമുള്ള ജിന്ന് ഇത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇവൻ ചിലപ്പോൾ ജ്യോത്സ്യന്മാർക്ക് ഈ വിവരം പറഞ്ഞു കൊടുക്കും, ഇന്നാളാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് സാധനം കളഞ്ഞു പോയിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കും. അത് മറിഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്, മറിഞ്ഞ കാര്യം രണ്ടു രൂപത്തിലുള്ളൂ. ഒന്ന് അള്ളാഹുക്ക് മാത്രം അറിയുന്നത്, ഇത് അങ്ങനത്തെ പെട്ടതാണോ? അല്ല, ഇത് ഒരാൾ കണ്ടിട്ടുണ്ട്, മറ്റാൾ കണ്ടിട്ടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ജിന്നുകൾ കണ്ടോ അവർ മനസ്സിലാക്കിയോ അവർ പിന്നെ അവരുടെ മറ്റ് വഴികളിലൂടെയോ അറിഞ്ഞ കാര്യങ്ങൾ അത് ചിലപ്പോൾ അവർ ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അതാണ് അവരുടെ രണ്ടാമത്തെ വഴി. അതുകൊണ്ടാണ് ഈ ഹിപ്നോട്ടിസം പോലുള്ള കാര്യങ്ങൾ അതിലൂടെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ശരിയായി വരുന്നത്. എന്താണ് ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്? അവന്റെ ശരീരത്തിലെ ശൈത്താനെ ഉണർത്തുകയാണ്. അതുകൊണ്ടാണല്ലോ ഹിപ്നോട്ടിസം ചെയ്യണമെങ്കിൽ അവന് പോയിട്ട് അംഗീകരിച്ച് അനുസരിച്ച് ഇരുന്ന് കൊടുക്കണം. എന്നിട്ട് അവർ അവരുടെ ഇതിന്റെ ഭാഗമായി, ഇയാൾക്ക് കീഴടങ്ങുന്നതിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്യും, എന്നാലേ ഹിപ്നോട്ടൈസ് ആവുള്ളൂ. ഇതിനെക്കുറിച്ച് എഴുതിയ ആൾക്കാർ പറഞ്ഞേക്കാണ്, ഒരുത്തന് വേറെ ഒരുത്തന് ഹിപ്നോട്ടൈസ് ചെയ്യണമെങ്കിൽ അവനാണ്ട് ശൈത്താൻ ആദ്യം ഹിപ്നോട്ടൈസ് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ഒരുത്തിങ്ങനെ നോക്കാൻ പറയും, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, അങ്ങനെ ഒരു ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറയും. ഇങ്ങനെയാണ് ഇവർ അതിന്റെ രൂപങ്ങൾ. അള്ളാഹു അലം, എന്താകട്ടെ, ഈ രൂപത്തിൽ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ഇവനിലുള്ള കരീനുമായി സംസാരിക്കുകയും ചെയ്യും. ഇവൻ കാണാത്ത ചിലത് ചിലപ്പോൾ ഈ കരീൻ കണ്ടിട്ടുണ്ടായിരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ സംസാരിക്കും. അപ്പൊ ഈ പറയുന്നതും ഇതുപോലെ തന്നെ ജ്യോത്സ്യന്മാരുടെ സംസാരത്തിന്റെ രണ്ടാമത്തെ ഉറവിടമാണ്. ഒന്നെങ്ങനെയാണ് മലക്കുകളിൽ നിന്ന് കട്ട് കേട്ടത്, രണ്ട് ശൈത്താൻമാർ ജിന്നുകൾ അവർ പറഞ്ഞു കൊടുത്ത വിവരങ്ങൾ, അത് പലപ്പോഴും ജ്യോത്സ്യന്മാരുടെ അവരുടെ സംസാരത്തിന്റെ ഉറവിടമാണ്. അതുകൊണ്ടാണ് ചില സമയത്ത് നിങ്ങൾ കാണുന്നില്ലേ, ചില ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോയ ആൾക്കാർ പറയുക, എന്തായാലും കഴിവ്, ദിവ്യദൃഷ്ടിയനെ. എന്റെ ദിവ്യദൃഷ്ടിക്ക് കാരണം, കീറി ചെന്നപ്പോ തന്നെ ചോദിച്ചു, നിന്റെ പേര് ഇന്നതല്ലേ, നിന്റെ ഉമ്മാന്റെ പേര് ഇതല്ലേ, നിന്റെ ഉപ്പാന്റെ പേര് ഇതല്ലേ എന്ന് ചോദിച്ചു എന്ന് പറയുന്നത് കാണാം. ഇത് ഈ പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ ജിന്നിൽപ്പെട്ട ശൈത്താൻ പറഞ്ഞു കൊടുത്തായിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇത് വരുന്നതിന് മുൻപ് തന്നെ വേറൊരുത്തരം അവിടെ ഇരിക്കുന്നുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെ, തങ്ങളെ കാണാൻ വേണ്ടി പുറത്തിങ്ങനെ ടോക്കൺ കൊടുത്ത് കാത്തിരിക്കുമ്പോ ഒരുത്തൻ അവിടെ രോഗിയായി ചികിത്സിക്കാൻ വന്ന പോലെ വന്നിരിക്കും. നിങ്ങളെ പേരെന്താ, അവിടുന്ന സ്ഥലം എന്തൊക്കെ, ഇത് ഫോൺ വിളിച്ചിട്ട് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. തട്ടിപ്പ്, സാധാ തട്ടിപ്പ്. മൂന്നാമത്തെ വഴി അൽ കദിബ് വ തഹ്മീൻ, ഊഹം പറയാം. ജ്യോത്സ്യന്മാർ അവരുടെ സംസാരത്തിന് അവലംബമാക്കുന്ന മൂന്ന് കാര്യം പറഞ്ഞു, ഒന്ന് ഇസ്തിറാഖ് വസ്തമ, രണ്ട് ജിന്നുകളിൽ നിന്ന് കേൾക്കുക, മൂന്ന് അവരുടെ ഊഹങ്ങൾ പറയുക, കളവ് പറയുക. ഈ മൂന്നും, ഇത് മൂന്നാമത്തെ കാര്യം പറയുന്നതിൽ ഇവർക്ക് അവരുടേതായ തന്ത്രങ്ങളും മറ്റുണ്ട്. പൊതുവെ ജ്യോത്സ്യന്മാർ വ്യക്തമായ ഒരു കാര്യം പറയില്ല, ഒക്കെ സാധ്യതകളും സൂചനകളും ഉള്ളതായിരിക്കും. കണ്ടിട്ടില്ല ഇവർ ഈ പറയുന്ന രാശിയെടുത്ത് വെക്കുക എന്ന് പറയുന്ന സാധനം, രാവിലെ വരെ വളരെ സുഖകരമായിരിക്കും, ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ സങ്കടകരമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. മനുഷ്യന് രാവിലെ കുറച്ച് സുഖം, ഉച്ചക്ക് കുറച്ച് സങ്കടം ഉണ്ടാവുന്നത് പൊതുവെ ഉണ്ടാവുന്ന കാര്യമാണ്. രാവിലെ സങ്കടം ഉണ്ടായിട്ടുണ്ടാവും, ഉച്ചക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ട്, തിരിച്ചൊക്കെ ഉണ്ടാവാം. ഇത് തിരിച്ചു സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഈ പറഞ്ഞ വലാലത്ത് ഉപേക്ഷിക്കുകയില്ല. എന്തെങ്കിലും ഒരു ദിവസം ഒന്ന് ശരിയായി നോക്കട്ടെ, എല്ലാവരും ഭയങ്കര അത്ഭുതത്തിന്റെ പിന്നാലെ നടക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, ആളുകൾ വലാലത്തിലേക്ക് പോകുന്ന അത്ഭുതകരമാണ്. ആയിരം ജ്യോത്സ്യന്മാർക്ക് തെറ്റുപറ്റുന്ന അതെന്തെങ്കിലും വാർത്താവെന്ന് നിങ്ങൾ കാണാറുണ്ടോ? പക്ഷേ ജ്യോത്സ്യന്മാർക്ക് എന്തെങ്കിലും ഒന്ന് ശരി പറ്റിയോക്കട്ടെ, പിന്നെ അയാൾ വലിയ സ്റ്റാറായി. അയാളെ പുകഴ്ത്തി പറയാനും അയാൾ നല്ലത് പറയാനും. അതോടൊപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞ പ്രവചനങ്ങളുണ്ട്. അത് കണ്ണുകൊണ്ട് കണ്ട് റസൂലുള്ള പറഞ്ഞതുപോലെ എന്ന് നമുക്ക് തോന്നുന്ന ഹദീസുകൾ വരെയുണ്ട്. ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ഖിന്റെ പ്രധാന അടയാളങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ പറഞ്ഞ ജ്യോത്സ്യന്മാർ അവരുടെ അവലംബങ്ങൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ്. ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നതിന്റെ വിധി എന്താണ്? അതാണ് അവസാനമായി പറയാനുള്ളത്. മൂന്ന് വിധികളാണ് ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നതിന് ഉള്ളത്. ഒന്നാമത്തെ വിധി, ഒരു പണ്ഡിതനായ, അറിവുള്ള, ദീനിൽ വിവരമുള്ള, അഖീദയിലും മറ്റും ഉറച്ച, വിജ്ഞാനമുള്ള, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നന്നായി അറിയുന്ന കഴിവുള്ള ഒരു മനുഷ്യൻ, അയാൾ ഈ പറഞ്ഞ ജ്യോത്സ്യനെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയും അയാളുടെ പൊള്ളത്തരം പുറത്തു കാണിക്കുന്നതിനു വേണ്ടിയും തുറന്നു കാണിക്കുന്നതിനു വേണ്ടിയും
ജ്യോത്സ്യന്റെ അരികിൽ ചെല്ലുക എന്നത്.
അതാണ് ഒന്നാമത്തേത്. അതിന്റെ വിധി എന്താണ്? അങ്ങനെ പോകുന്നതിൽ തെറ്റില്ല. എന്തിനാ ചെല്ലുന്നത്? അയാളടുത്ത് പോയിട്ട് എന്താ നടക്കുന്ന അറിയാൻ വേണ്ടിട്ടല്ല. പിന്നെയോ? അയാളുടെ പൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി നൽകുന്നതിന് വേണ്ടി പണ്ഡിതനായ ഒരാൾ, സാധാരണക്കാർ ചെയ്യേണ്ട കാര്യമല്ല, അറിവുള്ള ആളുകൾ അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഉറച്ച ബോധ്യമുള്ള ആളുകൾ, അവർ ഇത്തരക്കാരുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നതിന് വേണ്ടി അവരുടെ അരികിൽ ചെല്ലുക, എന്നിട്ട് അവരുടെ കള്ളത്തരം ബോധ്യപ്പെടുത്തുക എന്നത്. ഇങ്ങനെ പോകുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമല്ല, ചില സന്ദർഭത്തിൽ അത് ചിലപ്പോൾ ആവശ്യമായി വരുന്ന കാര്യം. അതിന് തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇബ്നു സയ്യാദ് എന്ന പേരിൽ ഒരു യഹൂദൻ ഉണ്ടായിരുന്നു. അവൻ ചില കാര്യങ്ങളൊക്കെ പറയും. നാട്ടിൽ ഒരു ജ്യോത്സ്യനായ ജൂതന്മാർക്കിടയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരുത്തനായി ഇങ്ങനെ വളർന്നു വരാൻ, ചെറുപ്പക്കാരൻ, ചെറിയ ചെക്കനാ, കുട്ടികളോടൊപ്പം കളിക്കു വരെ ചെയ്യാറുണ്ട്. ഇവനെ ഒരിക്കൽ പരിശോധിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും കൂട്ടിച്ചെന്നു. ചില റിവായത്തുകൾക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവന്റെ അരികിൽ ചെല്ലുന്നതിന് മുൻപ് സൂറത്തു ദുഹാനിലെ ഒരു ആയത്ത് എഴുതിയ ഏട് കയ്യിൽ മറച്ചു പിടിച്ചു. വേറെ ചില റിവായത്തിൽ, വേറെ ചില വിശദീകരണങ്ങളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, ഞാനിതാ മനസ്സിൽ ഇന്ന ആയത്ത് ഓർത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ള ഇവന്റെ അരികിൽ ചെന്ന് ചില ചോദ്യങ്ങൾ ആദ്യത്തിൽ ചോദിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇതാ ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. ഇന്നി ഖബ്ബഅതു, ഞാൻ ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. ഫമാദ തറ, നീ എന്താണ് കാണുന്നത്? സൂറത്തു ദുഖാനിലെ ആയത്താണ് അവൻ റസൂലുള്ള കയ്യിൽ പിടിച്ചിട്ടുള്ളത്. അവൻ പറഞ്ഞു, ദുഃഖ് ദുഃഖ്നർ, ദുഃഖാൻ എന്നവന് പറയാൻ പറ്റില്ല. ചില മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ പറഞ്ഞു, റസൂലുള്ളാഹി ഇത് സഹാബികളോട് പറയുന്ന സന്ദർഭത്തിൽ അതിലെ ഒരു ഭാഗം കേട്ട് ജിന്നുകളിൽപ്പെട്ട ചിലർ അവനെ എത്തിച്ചു കൊടുത്തു, അത്രേ അവന് കിട്ടിയോളൂ, പൂർണ്ണമായി കിട്ടിയില്ല, കുറച്ചേ കിട്ടിയോളൂ. അപ്പം പറഞ്ഞു ദുഃഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്സാ എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കുന്ന വാക്കാണ്, ശരിക്കും നായനൊക്കെ ആട്ടുമ്പോൾ പറയുന്ന വാക്കാണ്. നിന്റെ സ്ഥാനം നീ ഒരു തനിച്ച ജ്യോത്സ്യൻ മാത്രമാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ബോധ്യപ്പെടുത്തി കാണിച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനെ ബോധ്യപ്പെടുത്തി നൽകുന്നതിന് വേണ്ടി, ജ്യോത്സ്യന്മാർ കള്ളന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ അരികിൽ അറിവുള്ള ആളുകൾക്ക് പോകാം. പണ്ഡിതന്മാർ അങ്ങനെ പോയ പല സംഭവങ്ങളുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നാട്ടിൽ ഒരുത്തൻ വന്നു, അയാൾ പറഞ്ഞു, എനിക്ക് പറഞ്ഞ കാര്യം അറിയാം. അപ്പോൾ ഷെയ്ഖ് അവർക്ക് ഈ പറഞ്ഞ ജ്യോത്സ്യന്റെ അരികിൽ ചെന്നു, എന്നിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുമായി വാദപ്രതിവാദം നടത്താൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് രണ്ട് നിബന്ധന ഉണ്ട്. അപ്പൊ കേട്ടാൽ പറഞ്ഞു, എന്താണ് നിങ്ങളുടെ രണ്ട് നിബന്ധന? അതറിയില്ലെങ്കിൽ പിന്നെ നീ പറഞ്ഞ കാര്യം പറയാൻ അറിയാന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? എന്റെ അടുക്കളുടെ രണ്ട് നിബന്ധന എന്താന്ന് നിനക്ക് അറിയില്ലെങ്കിൽ കഴിഞ്ഞില്ല കാര്യം. ഇത് മുനാവറയുടെ രീതിയാണ്. അദ്ദേഹത്തിന് തന്നെ വേറൊരു സംഭവം കാണാം. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരുത്തൻ വന്നു, അവൻ പറഞ്ഞു, മരിച്ച ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാൻ സൗകര്യം ചെയ്തു തരും. അപ്പൊ ആൾക്കാർ ചൊല്ലും, വല്യപ്പാനെ കാണാൻ വേണ്ടി, വല്യപ്പാനെ ഉമ്മാനെ കാണാൻ വേണ്ടി. അപ്പൊ ഇത് ഷെയ്ഖാന്റെ സഹായത്തോടുകൂടി ഇവർ ചെയ്യുന്നതാണ്. ഷെയ്ഖ് അവർക്ക് ഇവന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് ഒരാളെ കിട്ടണം, മരിച്ചൊരാളെ സംസാരിക്കാൻ വേണ്ടി. ആയിക്കോട്ടെ, എനിക്ക് ബുഖാരി ഇമാമിനെ കിട്ടണം, ഹദീസിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. എന്തായാലും ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താന് ഈ പറഞ്ഞ വിവരം എന്തായാലും ഉണ്ടാവില്ല, സംസാരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ. അതോടുകൂടി അയാൾ പറഞ്ഞു, രണ്ടു ദിവസം സമയമാണെന്നാ. അടുത്ത ദിവസം തന്നെ അയാൾ പെട്ടിയും കിടക്കി എടുത്ത് നാട്ടിന് സ്ഥലം കേസിലാക്കി. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ജ്യോത്സ്യന്മാരുടെ കളവ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പണ്ഡിതന്മാരായ അറിവുള്ള ആളുകൾ അവരുടെ അരികിൽ ചെല്ലുന്നത് അനുവദിക്കപ്പെട്ട ചില സമയത്ത് ആവശ്യമായി വരികയും ചെയ്യും. നാട്ടിലെ ആളെ ഇത്തരം വല്ലാതെ കടിച്ചു കഴിഞ്ഞാൽ. രണ്ടാമത്തേത്, ജ്യോത്സ്യന്റെ അരികിൽ ഒന്ന് കൗതുകത്തിനു വേണ്ടി പോയി നോക്കാം. അവൻ പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടിയല്ല, വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചില ചെയ്യുന്ന പോലെ വീട്ടിൽ കുറവത്തി വന്നു കഴിഞ്ഞാൽ എങ്ങനെയപ്പോ അവളോട് വെറുതെ പോവാൻ പറയാ, കൈയൊന്നും വെച്ചു കൊടുക്ക. അതല്ലെങ്കിൽ ബീച്ചിൽ കൂടെ നടക്കുമ്പോ അപ്പുറത്തെ അടുത്ത ജോത്സ്യം പറയുന്നത് തമാശക്ക് വേണ്ടി ഇരിക്കുക. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല സോഷ്യൽ മീഡിയയിലെ മറ്റേ ഇരിക്കുന്ന സമയത്ത് ഒരു തമാശക്ക് വേണ്ടി ഇത് നോക്കുക. ഇങ്ങനെ കുഹാനുകളുടെ അടുക്കൽ, ജ്യോത്സ്യന്മാരുടെ അടുക്കൽ അവർ പറയുന്നത് വിശ്വസിക്കാതെ അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം പോവുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, മൻ അസ അറാഹൻ ഔ കാഹിനൻ ഫസഅലഹു അൻ ഷൈഇൻ ആരെങ്കിലും ജ്യോത്സ്യന്റെ അരികിൽ ചെല്ലുകയും അവനോട് എന്തെങ്കിലും ചോദിക്കുകയും ചെയ്താൽ, നോക്കണം, ചോദിച്ചാൽ മാത്രം മതി, അവൻ പറഞ്ഞു വിശ്വസിക്കണം എന്നില്ല, ചോദിക്കുകയും ചെയ്താൽ ലൻ തുഖ്ബല ലഹു സലാത്തുൻ അർബഈന യൗമൻ, 40 ദിവസം അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, 40 ദിവസത്തോട്ട് നിസ്കാരം സ്വീകരിക്കുകയില്ല. 40 ദിവസം നിസ്കാരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശ്വസിച്ചു ഇനി 40 ദിവസം നിസ്കരിക്കണ്ട എന്നല്ല. പിന്നെ 40 ദിവസം നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം, നിർബന്ധമായ നിസ്കാരം നിർവഹിച്ചതിന്റെ ബാധ്യത അവനിൽ നിന്ന് ഒഴിവാക്കപ്പെടും, അതിന് പ്രതിഫലം ഉണ്ടായിരിക്കുകയില്ല. നിസ്കരിച്ചതിന്റെ ബാധ്യത ഒഴിവായി, നിസ്കരിച്ചില്ല എന്നുള്ള തെറ്റില്ല, പക്ഷേ നിസ്കാരത്തിനുള്ള പ്രതിഫലം അവന് ലഭിക്കുകയില്ല. ചില മുഫസ്സിറുകൾ പറഞ്ഞു 40 ദിവസത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലത്തിന് തുല്യമാണ് ഈ പറഞ്ഞ തെറ്റിനുള്ള ശിക്ഷ. 40 ദിവസത്തെ നിസ്കാരം ഒരു തട്ടിലും ഇപ്പറഞ്ഞ തിന്മ ഒരു തട്ടിലും വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും സമമാണ്. ഇപ്പൊ 40 ദിവസത്തെ നിസ്കാരം ഇവന്റെ ഈ തിന്മക്ക് തുല്യമായി നിൽക്കും, അതുകൊണ്ട് അത് അവന്റെ അരികിലെ നന്മയായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്. ഒരു കാരണവശാൽ ഇത്തരം കാര്യങ്ങൾ നോക്കുകയോ ശ്രദ്ധിക്കുകയോ അത് ഒരു കൗതുകത്തിന്, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അങ്ങനെയാണോ, എല്ലൊന്നും അറിയാൻ വേണ്ടി, ഒരു തമാശക്ക് വേണ്ടി, അങ്ങനെയുള്ള തമാശ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ വിലക്കിയ കാര്യമാണ് ഈ പറഞ്ഞ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഒന്നല്ലെങ്കിൽ അവനെ പരീക്ഷിക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ അവനെ അറിയാൻ വേണ്ടിയിട്ട് വെറുതെ തമാശക്ക് വേണ്ടി ചോദിക്കുക. മൂന്നാമത്തേത് അവനോട് ചോദിക്കുകയും അവൻ പറഞ്ഞ കാര്യം സത്യപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു മേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ അവിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതഅറാഫൻ ഔ കാഹിനൻ ഫസഅലഹു അൻ ഷൈഇൻ فصدقه فقد كفر بما انزل على محمد صلى الله عليه وسلم. ആരെങ്കിലും ഒരു ജ്യോതിഷന്റെ അരികിൽ ചെല്ലുകയും അവനോട് ചിലത് ചോദിക്കുകയും അവൻ പറഞ്ഞത് സത്യപ്പെടുത്തുകയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമേൽ അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവോ, അതല്ല അവൻ ഇസ്ലാമിൽ തന്നെ ഉണ്ടാവുന്ന ചെറിയ കുഫറാണോ സംഭവിക്കുന്നത്, അതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ് ചെയ്തിട്ടുള്ളത്. ചില ആളുകൾ പറഞ്ഞു അല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറല്ല, അത് കുഫ്റുൻ ദൂന കുഫർ, ചെറിയ കുഫറാണ്. കാരണം ഈ പറഞ്ഞ ആളുകളിൽ ചിലർക്ക് ചിലപ്പോൾ ഇത് ഇസ്ലാമിൽ പെട്ട കാര്യമാണ് എന്ന ധാരണ ഉണ്ടായേക്കാം. ചില ആൾക്കാർ ചെന്ന് പോയി ചോദിക്കുന്ന എന്റെ അടിസ്ഥാനത്തിലായിരിക്കും, ആ ഇവനൊരു മുസ്ലിമായ ജിന്ന് ഇവന്റെ അടുത്തുണ്ട്. അപ്പൊ ഇന്ന് ആൾക്കാർ ജിന്നുമാരുടെ അടുത്തൊക്കെ പോകുന്ന അങ്ങനെയാണ്, ജിന്നുമാ എന്ന് പറഞ്ഞാൽ അവരെ കണക്കിൽ എന്താ ഇസ്ലാമിൽ എന്തോ നല്ലൊരു കാര്യമാണ്, ഷെയ്ത്താനാണ് ആ പെണ്ണിന്റെ മേത്തുള്ളതെന്ന് അവർക്ക് അറിയാഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവ്യക്തതകൾ കൊണ്ടുപോയാൽ അവർക്ക് സംഭവിക്കുന്നത് കുഫ്റുൻ ദൂന കുഫർ, ചെറിയ കുഫറാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും മറഞ്ഞ കാര്യം അറിയുമെന്ന വിശ്വാസത്തോടുകൂടി ഒരാളുടെ അരികിൽ പോയാൽ തന്നെ, മറിഞ്ഞ കാര്യം അറിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പോയി, പറഞ്ഞത് വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക ചെയ്യട്ടെ, അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടി പോയാൽ അവൻ ഇസ്ലാമം തന്നെ പുറത്തുപോകും. വിശ്വാസത്തോടുകൂടി പോയാൽ പിന്നെ സത്യപ്പെടുത്തണം സത്യപ്പെടുത്തേണ്ടാന്നൊന്നുമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ് ഗൈബ് അറിയുക എന്ന വിശ്വാസം, അതിന് കടകവിരുദ്ധമായ പ്രവർത്തനമാണ് അവന്റെ അരികിൽ നിന്ന് വന്നിട്ടുള്ളത് എന്നതിനാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം ഖുറാഫാത്തുകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുകയും
നമ്മയും നമ്മുടെ മക്കളെയും തൗഹീദിൽ ജീവിക്കുന്നവരും മരിക്കുന്നവരുമാക്കി മാറ്റുകയും ചെയ്യുമാറാകട്ടെ. وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.